نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من أن نضل أو نضل أو نزل أو نزل أو نظلم أو نظلم أو نجهل أو يجهل علينا. اللهم إنا نجعلك في نحور أعدائنا ونعوذ بك من شرورهم. اللهم اكفنا شرهم، اللهم اكفنا شرهم، اللهم إنا نعوذ بك من شر خلقك. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ സംസാരിക്കാനുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ സുന്നത്താണ് അഥവാ അവന്റെ നടപടിക്രമമാണ് ഫിത്നകൾ, പരീക്ഷണങ്ങൾ ഉണ്ടാക്കുക എന്നത്. الله سبحانه وتعالى برنو وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون. الله برنو وكذلك جعلنا لكل نبي عدوا അങ്ങനെ ആണ് എല്ലാ നബിമാർക്കും നാം ശത്രുക്കളെ ഏർപ്പെടുത്തിയത്. ശയാത്തീൻ അൽ ഇൻസി വൽ ജിൻ, മനുഷ്യരിലും ജിൻവർഗത്തിലും പെട്ട ശൈത്താന്മാരെ, പിശാചുക്കളെ. വഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ, അവർ പരസ്പരം ചിലർ ചിലർക്ക് വഹി കൊടുക്കുന്നു വഞ്ചനയുടെ അലങ്കാര വാക്കുകൾ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് അവരെയും അവർ കെട്ടിച്ചമക്കുന്നതിനെയും നീ വിട്ടേക്കുക. അള്ളാഹുന്റെ നബിമാർ ആരാണ്? അള്ളാഹുന്റെ നബിമാർ ഏറ്റവും നല്ല കൽബിന്റെ ഉടമകളായ, ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്ന, ഒരാളോടും ഒരു അക്രമവും അനീതിയും ചെയ്യാത്ത ഏറ്റവും നല്ലവരായ നബിമാർ. അവർക്ക് ശത്രുക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നബിമാരുടെ കുറ്റമാണ്, ഒരിക്കലുമല്ല. ഈ ശത്രുക്കൾ അവരുടെ കുഫറും കിബറും അത്രയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദ്യത്തെ വഹി നബിസല്ലാഹു അലൈഹി സ്വലമക്ക് കിട്ടിയപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നബിസല്ലാഹു അലൈഹി സ്വലമക്ക് മനസ്സിലായില്ലല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ അടുക്കൽ വന്ന് കാര്യം പറഞ്ഞു. അവർ അവരുടെ ഒരു ബന്ധുവായ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ആളുടെ അടുത്തേക്ക് നബിസല്ലാഹു അലൈഹി സ്വലമയെ കൂട്ടിപ്പോയി. അദ്ദേഹം വളരെ വളരെ പ്രായം ചെന്ന് കണ്ണുകൾ കാഴ്ചയില്ലാതായിപ്പോയ, പഴയ അള്ളാഹുവിന്റെ കിതാബുകൾ പഠിച്ചിട്ടുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവങ്ങൾ നടന്നത് ഹിറ ഗുഹയിൽ ഇരുന്നതും നടന്നതും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ورخت برنو هذا الناموس الذي جاء إلى موسى. موسى عليه الصلاة والسلام ليس ومنا ناموسا نبت لو جبريل انت مجدو بيرانت الله إنجل لنا لوارتا كنتو أن تبنى لأننا واقي دارتنا نتدهم برنو يعني لو كنت حيا إذ يخرجك قومك താങ്കള് താങ്കളുടെ കൗം നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവ മുഖർജി യഹൂം, അവരെന്നെ പുറത്താക്കണം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖുൽ അമീൻ എന്ന് വിളിച്ച് സ്നേഹിക്കുന്ന നാട്ടുകാരാണ് കാലത്തുള്ളത്, അവരെന്നെ പുറത്താക്കണം. അപ്പൊ വറക്കത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅ്ത ബിഹി ഇല്ലാ ഊദിയ. ചില റിവായത്തുകളിൽ ഇല്ല ഊദിയ, അതെ താങ്കൾ കൊണ്ടുവന്നതുമായി ഇതിനു മുമ്പ് ആര് വന്നിട്ടുണ്ടോ? അവർക്ക് ശത്രുക്കൾ ഉണ്ടാകാതിരുന്നിട്ടില്ല, ഉപദ്രവിക്കപ്പെടാതിരുന്നിട്ടില്ല, പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഫിത്ന അതുണ്ടാകാതിരുന്നിട്ടില്ല. അള്ളാഹു നമ്മോട് ചോദിച്ചില്ലേ, അം ഹസിബുക്കും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅതികും മതലു ലദീന ഖലൂ മിൻ ഖബ്ലികും. നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ബാധിക്കാത്തത് നിങ്ങളെയും ബാധിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്ന്? മസ്തഹൂമുൽ ബസ്താഉ വദറാഉ വസുൽദിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു മതാ നസറുല്ലാഹ് അലാ ഇന്ന നസറുല്ലാഹ് ഖരീബ്. അവർ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായി, കിടുകിട ഉറപ്പിക്കപ്പെട്ടു, ശത്രുക്കൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. എത്രത്തോളം നബിമാരും അവരുടെ കൂടെ ഉള്ളവരും പറഞ്ഞു പോകുമാറ് മതാ നസറുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം? അലാ ഇന്ന നസറുല്ലാഹി ഖരീബ്, അറിയണം അള്ളാഹുവിന്റെ സഹായം അതടുത്തു തന്നെ ഉണ്ട്. പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ ഫറജ മഅൽ കർബ്, ഇടുക്കത്തിന്റെ കൂടെ ബുദ്ധിമുട്ടിന്റെ കൂടെ പോംവഴി വരാനിരിക്കുന്നു ഇൻഷാഅല്ലാഹ്. നമ്മൾ നമ്മളെ നോക്കിയാൽ മതി, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതി. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യുബറുക്കും മൻ ദല്ല ഇദാ ഹദൈതും. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക, ലാ യുബറുക്കും നിങ്ങൾ ദ്രോഹിക്കാൻ സാധിക്കുകയില്ല. മൻ ദല്ല ബലാലത്തിലായവർക്ക്, ഇദാ ഹദൈതും നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. നോക്കൂ, നിങ്ങൾ അള്ളാഹു ഫിത്നകൾ പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ അതിമഹത്തായ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്, അവന്റെ അതിമഹത്തായ യുക്തി അതിന്റെ പിന്നിലുണ്ട്. ഫിത്ന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വർണം ഉരുക്കി അതിൽ നിന്ന് സ്വർണമല്ലാത്തത് കളയുന്നതിനാണ്. അതിന് വേസ്റ്റായ കാര്യങ്ങൾ ഒഴിവാക്കുക, കത്തിച്ചാൽ ഉരുക്കിയാൽ അത് ശുദ്ധമായത് മാത്രം കിട്ടും. ആ വാക്കാണ് ഫിത്ന എന്ന വാക്ക്, അതിനാണ് ഫിത്ന. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മകാൻ അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീത മിന അത്തയ്യിബ്. അല്ലാഹു മുഅ്മിനുകളെ ഉള്ള അതേ അവസ്ഥയിൽ വിടുകയില്ല. ഹത്ത യമീസൽ ഖബീസ മിന അത്തയ്യിബ്, ഖബീസിനെ വൃത്തികെട്ടതിനെ നല്ലതിൽ നിന്ന് വേർതിരിക്കാതെ. ഫിത്നകൾ വന്നാൽ സത്യസന്ധനും മുനാഫിക്കും, മുഅ്മിനും മുനാഫിക്കും വേർതിരിക്കും. മുനാഫിക്ക് സംസാരിക്കും, അവന്റെ മുന്നിലുള്ളത് കുറച്ചു ചാടും, അതാണ് ഫിത്നകൾ വന്നാൽ സംഭവിക്കുക. ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, ലബുദ്ദ അൻ യഖിദ ശൈഅൻ മിനൽ മിഹ്ന, അല്ലാഹു പരീക്ഷണങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയില്ല. ആ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? യൗഹറു ബിഹി വലിയു വയഖ്ദഹു ബിഹി അദുവു. അല്ലാഹുവിന്റെ വലിയവൻ, യഥാർത്ഥ മുഅ്മിൻ അതിൽ വിജയിക്കും. അല്ലാഹുവിന്റെ ശത്രുവായവൻ ആ പരീക്ഷണം കൊണ്ട് അവന്റെ തൊലി ഉരിക്കപ്പെടും, അവനെ തിരിച്ചറിയാൻ സാധിക്കും. യുഅറഫു ബിഹിൽ മുഅ്മിനു സാബിർ വൽ മുനാഫിഖുൽ ഫാജിർ. ആ ഫിത്ന കൊണ്ട് അതാ അറിയപ്പെടും ആരാണ് ക്ഷമാലുവായ മുഅ്മിൻ എന്ന്, ആരാണ് സാജിറായ മുനാഫിഖ് എന്ന്, കപടൻ എന്ന് വെളിച്ചത്ത് വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിത്നകളുടെ സന്ദർഭം ശ്രദ്ധിക്കുക. നമ്മൾ വേർതിരിയുന്ന സമയമായിരിക്കും, ഏത് ഫരീഖിലേക്കാണ് നമ്മൾ ചാഞ്ഞു പോവുക എന്നത് സംഭവിക്കുന്ന സമയമാണ് ഫിത്നകൾ. അല്ലാഹു പറഞ്ഞു, അലിസ്ലാം മീം അഹസിബന്നാ അയ്യുസറഫു യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പരീക്ഷിക്കാതെ നാം അവരെ വിട്ടേക്കുമെന്ന്. വലഖദ് ഫതന്നല്ല ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്ന അല്ലാഹു ലദീന സദഖു വലയഅലമന്ന അൽകാദിബീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആരാണ് സത്യസന്ധന്മാരെന്ന് അറിയുക തന്നെ ചെയ്യും. ആരാണ് കള്ളന്മാരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരീക്ഷണങ്ങൾ ഒരിക്കലും സഹോദരങ്ങളെ അതൊന്നും പുതിയതല്ല, അത് പുതിയതല്ല. നോക്കൂ, നിങ്ങൾ അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ എല്ലാവരും മുഅ്മിനുകൾക്കെതിരായി വരികയാണ്. പുറത്തുള്ള കാഫിറുകൾ, അതുപോലെ അള്ളാഹു തന്നെ പുറത്താക്കി അച്ഛന യഹൂദികൾ അവരുടെ കൂടെ ചേർന്നു. മദീനക്കകത്തുള്ള യഹൂദികൾ കരാർ ലംഘിച്ചു. ഇങ്ങനെ സകലരും കൂടി 10,000 വരുന്ന സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഅ്മിനുകൾക്കും നേരെ വരികയാണ്. അത് അവരോട് ചിലർ വന്ന് പറയുന്നു, അള്ളാഹു പറഞ്ഞു അതിനെ കുറിച്ച്, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖശൗഹും. അതാ മുഅ്മിനുകളോട് ചിലർ വന്ന് പറയുകയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലകും, എല്ലാവരും നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടാണ്, നമുക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്കെതിരാണ്. ഫഖശൗഹും, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോളൂ. എന്താ മുഅ്മിനുകൾക്ക് സംഭവിച്ചത്? ഫജാദഹും ഈമാന, അവർക്കതുകൊണ്ട് ഈമാനാണ് കൂടിയത്. وقالوا حسبنا الله ونعم الوكيل. അവർ പറഞ്ഞു, ഹസ്ബുന അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. ونعم الوكيل, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്ബുന അല്ലാഹു ونعم الوكيل, ഈ വാക്ക് قالها ابراهيم صلى الله عليه وسلم. ابراهيم عليه الصلاه والسلام ഈ വാക്ക് പറഞ്ഞു, حين ألقي في النار, തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ സന്ദർഭത്തിൽ. നമുക്ക് നിങ്ങൾ ഒരാളും സഹായിക്കാനില്ല, എല്ലാവരും എതിരാണ്. നാട്ടിലുള്ള ഭരണകൂടം എതിരാണ്, നാട്ടുകാരെതിരാണ്, എല്ലാവരും എതിരാണ്. ഈ കുണ്ടാരം ഒരുക്കി അതിലേക്ക് വലിച്ചെറിയുകയാണ് ജീവനോടെ. ഹസ്ബുൻ അല്ലാഹ്, ഹസ്ബി അല്ലാഹ് അവനെയാണ് നോക്കി. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഫഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു, ഹീന ഖാല ലഹുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലകും. ഞാനിപ്പോ ഈ ആയത്ത് ആയത്തിൽ പരാമർശിച്ച കാര്യം, ജനങ്ങൾ ഇതാ എല്ലാവരും നിങ്ങൾക്കിതിൽ ഒരുമിച്ചു കൂടിയിട്ടുണ്ട് എന്ന് ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ അല്ലാഹു ചില വാക്കുകൾ കൊണ്ട് പരീക്ഷിച്ച സന്ദർഭം, ഫഅതമ്മഹു, അതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി, ഇതിലൊക്കെ വിജയിച്ചു. എന്താണ് അതിന്റെ ഫലം? قال اني جاعلك للناس اماما, من ان جنങ്ങൾ ഇമാമാക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ ഇതിനുള്ളതാണ്. മുഅ്മിനനെയും മുനാഫിഖനെയും വേർതിരിക്കാനുള്ളതാണ് പരീക്ഷണങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, ഈ ഐഎസ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട കക്ഷിയെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ദുനിയാവിലും പരലോകത്തും അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്തിന് അവർ ആപത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത കൂട്ടനാണിത്. ഇവരുടെ തലവനാരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നിട്ട്, യാ മുഹമ്മദ് ഇഅ്ദിൽ എന്ന് പറഞ്ഞവനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരുത്തം പറയുകയാണ്, യാ മുഹമ്മദ് ഇഅ്ദിൽ, മുഹമ്മദ് നീതി പാലിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലെ സ്വത്തുക്കൾ വീണ്ടും വെക്കുമ്പോൾ വന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമൻ അഅ്ദിൽ ഇല്ലം അഅ്ദിൽ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ വേറെ ആരും നീതി പാലിക്കാനാണ്. മറ്റൊരു റിവായത്തിൽ കാണാൻ അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ വഴി ഉദ്ദേശിക്കപ്പെടാത്ത ഒരു വീതം വെക്കപ്പാണല്ലോ. വേറെ അള്ളാഹുവിന്റെ ആണെങ്കിൽ ഇങ്ങനെയല്ല വീതം വെക്കേണ്ടത്. പറഞ്ഞു, എങ്കിൽ ഞാൻ ബലാലത്തിലായത് തന്നെയാണല്ലോ. ബലാലത്തിലാണെങ്കിൽ ഈ പറയുന്നവനോ ബലാലത്തിലാണല്ലോ. അതാണ് അതിന്റെ അർത്ഥം. എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പലരിൽ നിന്നും ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു, റസൂലുള്ള ബലാലത്തിലാണെങ്കിൽ ഉമ്മത്തിൽ ആരാണ് ഹിദായത്തിലുണ്ടാവുക? ഈ പറയുന്നവൻ റസൂലുള്ളാന്റെ ആശയത്തിനാണ് അനുയായി ആണെന്നാണല്ലോ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ, ഫഖദ് ഊദി അക്സർ മിൻ ഹാദാ ഫസബർ, ഇതിനേക്കാളും അധികം അദ്ദേഹം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, ഇതിനേക്കാളും മോശമായ വാക്കു പറയപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് ക്ഷമിച്ചു. സഹാബിമാരിൽ ഒരാൾ പറഞ്ഞു, നബിയെ ഇവന്റെ കഴുത്ത് ഞാൻ പെട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ഇവന്റെ പിൻഗാമികളായി ചില ആളുകൾ വരും, അവർ ഖുർആൻ പാരായണം ചെയ്യും, തൊണ്ട വിട്ട് താഴേക്ക് ഇറങ്ങുകയില്ല. അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും. ഞാൻ അവരെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ അവരെ കൊല്ലുമായിരുന്നു. ഖസ്ല ആദി, ചില റിവായത്തുകളിൽ ഖസ്ല സമൂദി, ആദി ഗോത്രത്തെ, സമൂദ് ഗോത്രത്തെ കൊന്നതുപോലെ, അള്ളാഹു നശിപ്പിച്ചതുപോലെ ഒന്നടങ്കം അവരെ ഞാൻ കൊല്ലുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ കൊല്ലുന്ന ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ, ഈ ഖവാരിജുകളെ കൊലപ്പെടുത്തുന്ന ആളുകൾ. അവർ ആരെയാണോ കൊന്നിട്ടുള്ളത്, അവരുടെ കയ്യാൽ കൊല്ലപ്പെട്ടവരാരോ, അവരാണ് ഏറ്റവും നല്ല കൊല്ലപ്പെട്ട ആളുകൾ. കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ കെൽബുകളാണവർ, നരകത്തിലെ കെൽബുകളാണവർ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അവരുടെ വേറെയും ഒരുപാട് ലക്ഷണങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ ഇവർ പിന്നീട് വെളിപ്പെടുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്താൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്താൻ റളിയല്ലാഹു അൻഹുവിനെ അവർ തടഞ്ഞു വെച്ചു, വെള്ളം കൊടുത്തില്ല, അവസാനം കൊലപ്പെടുത്തി. ഉസ്മാൻ ഇബ്നു അഫ്താൻ റളിയല്ലാഹു അൻഹു അവർ തടഞ്ഞു വെക്കുമ്പോൾ സഹാബത്തോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവർ ഇത്രയും വലിയ പാതകം ചെയ്യുമെന്ന്, കൊല്ലുമെന്ന് വിചാരിച്ചിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതാ അവരപ്പുറത്തുനിന്ന് കൊലപാതകത്തിനുള്ള പദ്ധതി സംസാരിക്കുന്നത് കേൾക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം മാറി അദ്ദേഹം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യഹില്ലു ദമു മുർഇ മുസ്ലിമിൻ ഇല്ലാ ബി ഇഹ്ദാ സലാസ്, മുസ്ലിമിന്റെ രക്തം അനുവദനീയമല്ല, ഇല്ലാ ബി ഇഹ്ദാ സലാസ്, മൂന്ന് കാരണം കൊണ്ടല്ലാതെ. ഒന്ന്, അന്നസ്സു ബിൽ നഫ്സ്, കൊലപാതകിയെ ഭരണകൂടം കൊലപ്പെടുത്തുന്ന അയാൾക്കുള്ള ശിക്ഷ എന്ന നിലക്ക്. രണ്ടാമത്തേത് അസ്തയീബുൽ ജാനി, വിവാഹിതനായ വ്യഭിചാരി അവനെ കൊല്ലേണ്ടതാണ്. മൂന്നാമത്തേത് അൽ അസ്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ, ദീൻ മുസ്ലിം ആയതിനു ശേഷം തിരിച്ചു പോയവൻ, മുർത്തദ് അങ്ങനെയുള്ളവൻ. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്താൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇന്ന് വരെ ഒരാളെയും കൊലപ്പെടുത്തിയിട്ടില്ല, ജാഹിലിയത്തിലോ ഇസ്ലാമിലോ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ജാഹിലിയത്തിലായിരിക്കയോ ഇസ്ലാമിലായിരിക്കയോ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, മാത്രമല്ല ഞാൻ ദീനിൽ നിന്ന് മുർത്തദായി പോയിട്ടുമില്ല, എന്നിട്ടും അവരതാ എന്നെ കൊല്ലാൻ പദ്ധതി ഇടുക എന്ന് പറഞ്ഞു. ആ ഫാസിഖുകൾ, കമ്മാരികൾ, ഖവാരിജുകൾ ഉസ്മാൻ ഇബ്നു അഫ്താൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കൊലപ്പെടുത്തുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഈ ഉസ്മാൻ ഇബ്നു അഫ്താൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിലുള്ള ഇടക്കന്നി എന്ന് പുസ്തകമെഴുതിയ ആളുകളുടെ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയ ചില ആളുകൾ തേജസ്സുകാരനും ജമാഅത്തുകാരനുമാണ് ഇപ്പോ സലഫികളെ ഖവാരിജാക്കാൻ നടക്കുന്നത്. ഇവരുടെ അനുയായികൾ, ഈ ഖവാരിജുകളുടെ അനുയായികൾ, ഖവാരിജുകൾ ആരെ ചീത്ത പറഞ്ഞോ അതേ ചീത്ത വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്ന എന്ന് പറഞ്ഞ സഹാബത്തിനെ കുറിച്ച് ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിലെ ഇടക്കന്നി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, ഖുർആൻ ഒരു വീട്ടിലിരുന്നാൽ പ്രശ്നങ്ങൾ നടക്കും, അത് പരിഹരിക്കാൻ നോക്കാതെ ഖുർആൻ ഒരു വീട്ടിലിരുന്നാൽ എന്ന് പച്ച മലയാളത്തിൽ അടിച്ചുവിട്ട ആളുകൾ സലഫികൾക്ക് നേരെ, അഹ്ലുൽ സുന്നക്ക് നേരെ IS ബന്ധം ചാർത്തുകയാണ്. കുടുത്തായ ദീനിന്റെ ആളുകൾ എന്ന് ചാർത്തുകയാണ്. ഇവർ പറയണം, ഇത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അത്ഭുതം, ഇവരിത് പറയണം, പറഞ്ഞാൽ ഇവരിത് ആവുകയുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ ഖവാരിജുകൾ, അലി ബിൻ അബി ത്വാലിബിനെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ആളുകൾ, അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറഞ്ഞ ഖവാരിജുകളുടെ കൂടെയുള്ള ഒരുത്തൻ ഉസ്മാനെയും അലിയെയും കൊലപ്പെടുത്തിയ ആളുകൾ. മാത്രമല്ല അഹ്ലുൽ സുന്നത്തിന്റെ ഒരുപാട് ഒരുപാട് ആളുകളെ, സഹാബിമാരിലും താബിഈകളിലും പെട്ട തെമ്പാടും ആളുകളെ കൊലപ്പെടുത്തുകയും മുസ്ലിം ഉമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്ത ആളുകൾ, അവരുടെ പിൻഗാമികളാണ് ഇന്ന് കാണുന്ന ഈ IS-ഉം അൽഖായിദയും ആ വകുപ്പിലുള്ള എല്ലാ സാധനങ്ങളും. എന്താണ് അതിനുള്ള തെളിവ്? അവരുടെ ആശയങ്ങളാണ് അതിനുള്ള തെളിവ്. അവർ മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കുക എന്നതാണ് അവരുടെ പ്രവൃത്തി. കബായറുകൾ, വൻപാപങ്ങൾ ചെയ്താൽ അവർ പറയുന്നു അതുകൊണ്ട് കാഫിറാകും, അഹ്ലുൽ സുന്ന വിശ്വസിക്കുന്നുമില്ല, ശിർക്കോ കുഫറോ സംഭവിച്ചാലല്ലാതെ കാഫിറായി പോവുകയില്ല. വൻപാപങ്ങൾ അത് ഇസ്തിഹ്ലാൽ നടത്തി അഥവാ ഹലാലാണെന്ന് പറഞ്ഞിട്ട് ചെയ്താലല്ലാതെ കാഫിറാവുകയില്ല. വൻപാപങ്ങൾ ചെയ്താൽ അവൻ മുസ്ലിം തന്നെയാണ്, അവനുള്ള ഈമാൻ അവന്റെ പാപത്തിനനുസരിച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ കാഫിറായിട്ടില്ല. ഇതാണ് അഹ്ലുൽ സുന്നയുടെ വിശ്വാസം. എന്നാൽ ഖവാരിജുകൾ ഇതിനെതിരാണ് പറയുന്നത്. ഇപ്പൊ അതിന് പല മൂടികൾ അവർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഈ കാലത്തുള്ള IS ഖവാരിജ് അവർ പറയുന്നത്, ഏയ് നമ്മൾ കാഫിറാക്കണില്ല, വൻപാപങ്ങൾ ചെയ്താൽ കാഫിറാക്കണില്ല. അതിപ്പോ ഏത് പഴച്ച കക്ഷിയാണ് അവർ, ആ പഴച്ച കക്ഷിയാണെന്ന് സമ്മതിച്ചിട്ടുള്ളത്? ചില ആളുകൾക്ക് അത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. അവർ പറയണ്ടല്ലോ, നമ്മളെ ഖവാരിജുകളെല്ലാം
ഏത് കക്ഷിയാണോ അവർ ആ പേർച്ച കക്ഷിയാണെന്ന് സമ്മതിച്ചിട്ടുള്ളത്? ഈ ചെറുക്കും കുപ്പുറൊക്കെ ചെയ്യുന്ന ആളുകൾ സമ്മതിക്കുമോ? നമ്മൾ ഞങ്ങൾ ചെയ്യുന്ന ചെറുക്കൻ ഞങ്ങൾ മുശരിക്കളാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. ഒരു പേർച്ച കക്ഷിയും അവരുടെ മുമ്പുള്ള ആളുകളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്നത് തൃപ്തിപ്പെടുകയില്ല. ഇവരെന്താണ് ചെയ്യുന്നത്? സൗദി അറേബ്യ പോലെയുള്ള നാട്ടിലെ ഭരണാധികാരികളെ, ആ ഭരണാധികാരികൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാളത്തെ, പോലീസിനെ അല്ല, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഓരോരുത്തരും കാഫിറാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്, IS വിശ്വസിക്കുന്നത്. നോക്കൂ, നിങ്ങൾ തൗഹീദിന്റെ ഭരണാധികാരികൾ, തൗഹീദിന്റെ നാട്ടിന്റെ ഭരണാധികാരികൾ, തൗഹീദ് സംരക്ഷിക്കാൻ വേണ്ടി എമ്പാടും പണിയെടുക്കുന്ന ആളുകൾ, ആ നാട്ടിനെ, ആ നാടാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. നോക്കൂ നിങ്ങൾ, അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാരാണ്? മംലക്കത്തുൽ അറബിയ സൗദിയ, സൗദി അറേബ്യയും അവിടുത്തെ ഭരണാധികാരികളുമാണ്, അവിടുത്തെ പണ്ഡിതന്മാരാണ്. അവർ പറയുന്നു അവർ കാഫിറായിട്ടുണ്ട്. എന്താണ് കാഫിറാകാനുള്ള കാരണമായി അവർ പറയുന്നത്? അവർ അമേരിക്കയുടെ സഹായം തേടിയിട്ടുണ്ട്, അതുകൊണ്ട് കാഫിറായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, തികച്ചും കളവായ കാര്യമാണ്, തികച്ചും കള്ള ആരോപണമാണ്. കാഫിറുകളുടെ സഹായം അവർ തേടി എന്നതുകൊണ്ട് ഒരിക്കലും കാഫിറാവുകയില്ല, മറിച്ച് അത് മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിറുകളുടെ സഹായിച്ചാൽ, നോക്കൂ നിങ്ങൾ, അതിന് ആ കുഫ്രിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവർ സഹായിച്ചാലാണ് അവർ കാഫിറായി പോവുക. നോക്കൂ നിങ്ങൾ, ഹാസിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പുറപ്പെടുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഹാസിബ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വിവരങ്ങൾ കൈമാറിക്കൊണ്ട് അവർക്ക് കത്തയച്ചു, ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അലിയെയും ജുബൈറിനെയും മഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയച്ചു, ഇന്നൊരു പെണ്ണിന്റെ കയ്യിൽ ഹാസിബിന്റെ കത്തുണ്ട്, ഇന്ന സ്ഥലത്ത് പോയാൽ കിട്ടും, വാങ്ങിട്ട് വരാൻ പറഞ്ഞു. അലിയും ജുബൈറും ഇബ്നു അവ്വാം അൽ മഖ്ദാദ് റളിയല്ലാഹു അൻഹു അജ്മഈൻ അവർ ചെന്നു അവളുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി. എന്താണ് കത്തിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്നപ്പോ അത് തുറക്കുകയാണ്. ഹാസിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വിവരങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വ്യക്തമായും ലാഹിറിൽ അത് ഇസ്ലാമിന് പുറത്തുമാണ് പ്രവർത്തനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ കാഫിറുകളെ സഹായിക്കുന്ന പ്രവൃത്തിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് തുറന്നിട്ട് പറഞ്ഞു, യാ ഹാസിബ് മാ ഹാദാ. സഹീൽ ബുഖാരിയിൽ എമ്പാടും തവണ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഹാസിബ്. ഇതെന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ലാ തഅജൽ അലൈ, നിങ്ങൾ എന്റെ വിഷയത്തിൽ ധൃതി കാണിക്കല്ലേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഇന്നി കുൻതു ഉംറഅ മുൽതഖൻ ഫി ഖുറൈസ് വലം അകുൻ മിൻ അൻഫുസിഹ. ഞാൻ ഖുറൈസ്, യഥാർത്ഥത്തിൽ ഞാൻ ഖുറൈസിയല്ല, അവരിലേക്ക് കുടുംബം ചേർത്തി പറയപ്പെട്ട ആളാണ്, യഥാർത്ഥത്തിൽ ഞാൻ ഖുറൈസിയല്ല. വകാന മൻ മഅക മിനൽ മുഹാജിരീന ലഹും ഖറാബാത്തുൻ ബിമക്ക. താങ്കളുടെ കൂടെയുള്ള മുഹാജിറുകളായ മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബിമാർക്ക് മക്കയിൽ പല ബന്ധുക്കളുണ്ട്. യഹ്മൂന ബിഹ അഹ്ലീഹിം വഅംവാലഹും. ആ ബന്ധം കൊണ്ട് അവരുടെ കുടുംബത്തെയും സമ്പത്തിനെയും ഒക്കെ അവർക്ക് സംരക്ഷിക്കാൻ സാധിക്കും. കാഫിറുകൾക്ക് മുസ്ലിങ്ങൾക്കെതിരെ വിജയം ഉണ്ടായാലും ശരി. വഅഹ്ബബ്തു ഇൻ ഫാതനി ദാലിക മിൻ അന്നസ ബിഫീഹിം അൻ അത്തഖദ ഇൻദഹും യദൻ യഹ്മൂന ബിഹ ഖറാബത്തി. ഞാൻ അവരുടെ അരികിൽ എനിക്കൊരു ഹാൻഡ് ഉണ്ടാകാൻ ചെയ്തു മാത്രം, എനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ വേണ്ടപ്പെട്ടവരെ ആ ബന്ധം കൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. വമാ ഫഅൽതു കുഫ്റൻ വലർത്തിദാദൻ. ഹാസിബിന്റെ വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ ഇത് ചെയ്തത് കുഫറുകൊണ്ടോ രിദ്ദത്ത് കൊണ്ടോ അല്ല, കുഫറായിട്ടോ ഈ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന നിലക്കോ അല്ല എന്ന് മനസ്സിലാക്കാം. ഈ പ്രവൃത്തി യഥാർത്ഥത്തിൽ പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. വലരി ബമ്പിൽ കുഫുരി ബഅദൽ ഇസ്ലാം. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കുഫറിനോട് എന്തെങ്കിലും തൃപ്തി ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്തതല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹ് പറഞ്ഞു, ലഖദ് സദഖക്കും. ഹാസിബ് പറഞ്ഞത് സത്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഏത് നിലക്ക് ഇങ്ങനെ സംഭവിച്ചാൽ പോലും ഇത് കുഫറാണെന്ന് പറയാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല സൗദി അറേബ്യയുടെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്, അത് മറ്റൊരു വശമാണ്. അദ്ദാം എന്ന ഇറാഖിലെ ഭരണാധികാരി അയാൾ കുവൈറ്റ് ആക്രമിക്കുകയും പിന്നീട് സൗദിയിലേക്ക് അയാൾ ആക്രമണത്തിന് മുതിർന്നേക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ അവർ കാഫിറുകളായ ചില രാജ്യങ്ങളുടെ സഹായം തേടിയതാണ്. ആ സഹായ തേട്ടത്തെ സൗദിയിലുള്ള ചില ഉലമാക്കൾ ഇബ്നു ബാസ്, ഇബ്നു ഉസൈമി, റഹിമഹുമല്ലാ ഇവരൊക്കെ പോലെയുള്ള ഉലമാക്കൾ അത് അനുവദനീയമാണെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുമ്പോൾ വഴി കാട്ടിയായി ഒരു കാഫിറിന്റെ സഹായം സ്വീകരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അത് ശരിയാണെന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അനുവദിച്ചു. എന്നാൽ സലഫി ലോകത്ത് ഇമാം അൽബാനി റഹിമഹുല്ലാ ആ ചെയ്തത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ ആലിമാൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു എന്നാലും അങ്ങനെ ചെയ്യരുതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലൻ അസ്തഈന ബിമുശ്രിക്കീൻ, ഞാനൊരു മുശ്രിക്കിന്റെ സഹായം ഒരിക്കലും തേടുകയില്ല. അൽബാനി തഫ്സീർ നടത്തിയിട്ടില്ല, സൗദി ഗവൺമെന്റോ അവിടുത്തെ ആളുകളോ ഉലമാക്കളോ കാഫിറുകളാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ, ഒരിക്കലും അവരുടെ കുഫ്റോ അങ്ങനെയുള്ള ഇസ്ലാം ദീനെതിരായ കാര്യങ്ങളോ തൃപ്തിപ്പെട്ടിട്ടല്ല മറിച്ച് സഹായം തേടിയെന്ന് മറിച്ച് അങ്ങനെ ഒരു സന്ദർഭത്തിൽ ചെയ്തതാണ്. തെറ്റായാൽ പോലും ഈ ഒരു അവസ്ഥയിലല്ലാതെ അത് വരികയില്ല. ഇങ്ങനെയുള്ള പിന്നെ കുറെ കള്ളക്കഥകളാണ് സൗദി അറേബ്യയെ കുറിച്ച് എമ്പാടും കള്ളക്കഥകൾ മാധ്യമങ്ങൾ ഛർദ്ദിക്കുന്ന പത്രങ്ങളും മീഡിയകളും എന്തൊക്കെയാണോ സൗദിയെ കുറിച്ചുള്ള കഥകൾ പറയുന്നതൊക്കെ ഇവർ വിഴുങ്ങി നടക്കുകയാണ്. ഈ ഖവാരിജുകളെ കുറിച്ച് ISനെ കുറിച്ച് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ക്രൂരതകൾ അവർ തന്നെ പുറത്തുവിട്ട പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞാൽ ചില ആളുകളുടെ വർഷാനന്ദം അതൊക്കെ പത്രങ്ങൾ പറയുന്നല്ലേ എന്നാ, പത്രങ്ങളും മീഡിയകളും പറയുന്നത്. എന്നാൽ അതേ ആളുകൾക്ക് മംലകത്തുൽ അറബിയത്തു സൗദിയ സൗദിയെ കാഫിറാക്കാൻ അവലംബം ഈ പത്രങ്ങൾ മാത്രമാണ്, മീഡിയകൾ മാത്രമാണ്. ഇപ്പൊ സഹോദരങ്ങൾ, ഇങ്ങനെ ഒരിക്കലും മുസ്ലിമിന് അംഗീകരിക്കാൻ പാടില്ല കഴിയാത്ത ആശയമാണ് ഈ ISനോടുള്ളത്. നോക്കൂ നിങ്ങൾ, അവരുടെ മുസ്ലിങ്ങളുടെ ദീൻ അവർ നശിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നരകത്തിലേക്കുള്ള കെൽബുകളായി മാറുന്നതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളവരെ വെറുക്കുന്നു, അതിലേക്ക് കൊണ്ടുപോകുന്നവരെ വെറുക്കുന്നു, അതിനോട് അനുഭാവമുള്ളവരെ വെറുക്കുന്നു എന്ന് മാത്രമല്ല ആ വെറുപ്പ് അള്ളാഹുവിൻ്റെ ഇബാദത്താകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അള്ളാഹുക്കള ഇബാദത്തിനുള്ള ആൾക്കാണ് യഹുലുൽ ബിദഇനെ ISനെയും അൽഖായിദയും അതുപോലുള്ള എല്ലാ കക്ഷികളെയും അതിലേക്ക് കൊണ്ടുപോകുന്നവരെയും അതിനനുകൂലിക്കുന്നവരെയും നമ്മൾ വെറുക്കുന്നത് എന്തിനാണ്? അള്ളാഹു വേണ്ടിയാണ്. തഅബ്ദുല്ലില്ല, അള്ളാഹുക്കള ഇബാദത്തിനുള്ള ആൾക്കാണ്. അള്ളാഹുക്കള ഇബാദത്താണത് യഹുലുൽ ബിദഇനോടുള്ള വെറുപ്പ്, അള്ളാഹുനുള്ള ഇബാദത്താണ്. അങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ വെറുക്കുന്നത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ പത്രം വായിച്ചിട്ടോ അല്ല, മറിച്ച് നമ്മൾ ദീനിന്റെ പേരിൽ ആണ് അവരെ വെറുക്കുന്നത്. അത് ദീനിന്റെ ബലവത്തായ കയറുകളിൽ പെട്ടതാണ്. അൽഹുബ്ബു ഫില്ലാഹ് വൽബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി വെറുക്കലും, അള്ളാഹുവിന് വേണ്ടി തഅബ്ബുദൻ നമ്മളവരെ വെറുക്കുന്നു. ഒരിക്കലും സഹോദരങ്ങളെ അവരോടൊരു അനുഭവം അഹ്ലു സുന്നക്ക് കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോലുമില്ല. സത്യസന്ധമായിട്ടാണ് ഇത് പറയുന്നത്. ഇത് അള്ളാഹുവിന് സാക്ഷിയാണ് ഈ പറയുന്നത്, അള്ളാഹുവിന് സാക്ഷിയാണ്. പക്ഷെ സഹോദരങ്ങളെ, ചില ആളുകൾക്ക് നമ്മളെ അതിലേക്ക് കൂട്ടിക്കെട്ടിയാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അവരുടെ നിലനിൽപ്പ് അവരുടെ കാലിലെ മണ്ണൊലിച്ചു പോകുന്നത് തടയാൻ നമ്മൾ അതിലേക്ക് കൂട്ടിക്കെട്ടണം. അവരെ കുറിച്ച് എന്ത് പറയാനാണ്? ഇത് ചില സുനൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഇത് ചില സുനനാണ് എന്ന് പറഞ്ഞാൽ ഇത് മുമ്പേ കഴിഞ്ഞുപോയ മുമ്പൊക്കെ ഇതിന് സമാനമായ ചില സംഗതികൾ നടന്നിട്ടുണ്ട്. ആരോപണങ്ങൾ, കള്ള ആരോപണങ്ങൾ, കള്ളക്കഥകൾ, ഇതൊന്നും മുഅ്മിനുകൾക്ക് പുതിയതല്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ കള്ളാരോപണങ്ങൾ പറഞ്ഞു? മുനാഫിഖുകൾ, കാഫിറുകൾ, മുനാഫിഖുകൾ സാഹിറാൻ, ഖാദിബാൻ, ഷൈത്താൻ പറയുന്നത് കേട്ടിരുന്ന ആളാണ്, മറ്റുള്ള വേദങ്ങളിൽ നിന്ന് പകർത്തി പഠിച്ചതാണ്, മറ്റുള്ള ആരോ പറഞ്ഞു കൊടുത്തതാണ്. എന്തൊക്കെ ആരോപണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് വിട്ടിട്ടുണ്ടോ ഇതുപോലുള്ള ആളുകൾ? ഒരിക്കലുമില്ല. നോക്കൂ നിങ്ങൾ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ആരാണ് സഅദ് ബിൻ അബി വഖാസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്ന, സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഹദീസിൽ 10 സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് പറഞ്ഞു സ്വർഗത്തിലാണ്. ഫിൽ ജന്ന അബൂബക്കർ, ഫിൽ ജന്ന ഉമർ, ഫിൽ ജന്ന ഉസ്മാൻ, ഫിൽ ജന്ന അലി, ഫിൽ ജന്ന ഈ നാല് സഹാബിമാർ. അതുപോലെ തന്നെ ഫൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, الزبير بن العوام، عبد الرحمن بن عوف، سعد بن أبي وقاص، سعيد بن زيد، الزبير بن العوام، طلحة بن عبيد الله، عبد الرحمن بن عوف، سعد بن أبي وقاص، سعيد بن زيد، أبو عبيدة بن الجراح، عارف صحابي مالهم في النهاية، نهاية سفرنا نالي خلفاء راشدون بتاعي قلهم، صلى الله عليه وسلم ورقم وندم ورقم حديث برنا يصحابي مال، أغرل رأنا سعد بن أبي وقاص. വളരെ ചെറിയ പ്രായത്തിൽ 20 വയസ്സ് ആകുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന, അതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഉമ്മാന്റെ ഭാഗത്തു നിന്നൊക്കെ സഹിച്ചിട്ടുള്ള സഹാബി. ഇസ്ലാമിന് വേണ്ടി എയ്ത ഒന്നാമത്തെ അമ്പ് സഅദിന്റെ അമ്പ്. അങ്ങനെയുള്ള സഅദിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂഫയിൽ അമീറാക്കി നിയമിച്ചു ഉമറിന്റെ കാലത്ത്. അങ്ങനെ ആ കാലത്ത് സഹീഹ് ബുഖാരി നമുക്ക് കാണാം, ശക്ക അഹ്ലുൽ കൂഫത്തി സഅദൻ ഇലാ ഉമർ റളിയല്ലാഹു അൻഹു. കൂഫയിലെ ചില സഫീഹുകൾ, ചില വിഡ്ഢികൾ മുസ്ലിങ്ങളാണെന്നാണ് അവർ പറയുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് കൊണ്ട് പരാതി പറയാൻ, ആരെക്കുറിച്ച്? സഅദ് ബിൻ അബി വഖാസിനെ കുറിച്ച്. എന്താണ് പരാതി? പരാതി പറഞ്ഞു, അവർ ഒരുപാട് ശിക്കായത്ത് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന് എന്ത് ചെയ്തു? ഫഅസലഹു, സഅദിനെ കൂഫയിൽ നിന്ന് നീക്കി. വസ്തഅമല അലൈഹിം അമ്മാറ, എന്നിട്ട് അമ്മാറിനെ അവിടെ നിയമിച്ചു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? സഅദിനെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് മോശ അഭിപ്രായം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അഹ്ലുൽ കൂഫ വിഡ്ഢികളായി അഹ്ലുൽ കൂഫ കൂഫക്കാരാരെങ്കിലും സഅദിനെ വല്ല ഉപദ്രവം ഏൽപ്പിച്ചേക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വസ്തഅമല അലൈഹിം അമ്മാറ, അമ്മാർ റളിയല്ലാഹുവിനെ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു അമീറായി നിയമിച്ചു. ഫശകൗ ഹത്താ ദകറു അന്നഹു ലാ യുഹ്സിനു യുസല്ലി. അവരുടെ പരാതിയിൽ ഒന്നെന്തായിരുന്നു എന്നറിയോ? സഅദിന് നിസ്കാരം ചെയ്തില്ല. കൂഫക്കാരുടെ പരാതിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലുൽ ജന്ന, സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഭൂമിയിലൂടെ നടക്കുന്ന ഒരാൾ സ്വർഗക്കാരനാണ്, സ്വർഗക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉറപ്പുള്ള ഭൂമിയിലൂടെ നടക്കുന്ന ഒരാൾ, അതെത്ര അത്ഭുതമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് പറയുകയാണ്, നിസ്കാരം ചെയ്തില്ല. അങ്ങനെ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസിനോട് ചോദിച്ചു, യാ അബ ഇസ്ഹാഖ്, അദ്ദേഹത്തിന്റെ കുഞ്ഞിയത് എങ്ങനെയാണ്? അബു ഇസ്ഹാഖ്. അബ ഇസ്ഹാഖ് ഇന്ന ഹാഉല യസ്ഉമൂൻ അന്നക ലാ തുഹ്സിനു തുസല്ലി, ഇതാ ഈ കൂഫക്കാരെ നിങ്ങളെ കുറിച്ച് നിസ്കാരം അത്ര ശരിയില്ല എന്നാണല്ലോ പറയുന്നത്. ഖാല അബു ഇസ്ഹാഖ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ അന വല്ലാഹി ഫഇന്നി കുന്തു ഉസല്ലി ബിഹിം സലാത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവർക്ക് നിസ്കരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെയാണല്ലോ. മാ അഹ്രിമു അൻഹാ, അതിലൊരു വീഴ്ചയും ഞാൻ വരുത്തിയിട്ടില്ലല്ലോ. സല്ലി സലാത്തുൽ ഇശ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാം, ഞാൻ ഇശ നിസ്കരിക്കും. ഫഅർകുദു ഫിൽ ഊലയൈൻ വഖിഫു ഫിൽ ഉഖ്രയൈൻ, ആദ്യത്തെ രണ്ട് റക്അത്ത് കുറച്ച് ദൈർഘ്യമുള്ളതാണ്, രണ്ടാമത്തെ രണ്ട് റക്അത്തുകൾ ദൈർഘ്യം കുറഞ്ഞതാണ്. അങ്ങനെയാണല്ലോ നിസ്കാരത്തിൽ വേണ്ടത്, സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ. ഉമർ പറഞ്ഞു, ജാസല്ലന്നു ബിക യാ അബ ഇസ്ഹാഖ്, അത് തന്നെയാണ് താങ്കളെ കുറിച്ചുള്ള വിചാരം. അങ്ങനെയല്ല, നല്ല വിചാരമല്ലാതെ മറ്റൊരു വിചാരം താങ്കളെ കുറിച്ച് ഞങ്ങൾക്കില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുകയാണ്? ഫഅർസല മഅഹു റജുലൻ ഔ റിജാലൻ ഇലൽ കൂഫ, ഉമർ സഅദ് ബിൻ അബി വഖാസിനെ കൂഫയിലേക്ക് അയക്കുന്നു, കൂടെ ചില ആളുകളെയും ഒന്നിച്ചയക്കുന്നു. എന്നിട്ട് ഫസഅല അൻഹു അഹ്ലൽ കൂഫ, സഅദും കൂടെയുള്ള ആളുകളും കൂഫക്കാരോട് സഅദിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുകയാണ്. വലം യദ മസ്ജിദൻ ഇല്ലാ സഅല അൻഹു, കൂഫയിൽ ഒരു പള്ളിയും വിട്ടില്ല, എല്ലാ പള്ളിയിലും കയറിയിട്ട് ഇതാ നിങ്ങളുടെ അമീറായിരുന്ന സഅദ് ബിൻ അബി വഖാസ് ആണല്ലോ ഇത്, എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചു. വയുസ്നൂന മഅറൂഫ, എല്ലാ ആളുകളും, എല്ലാ പള്ളിയിലുള്ള ആളുകളും സഅദിനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ, പ്രശംസിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഹത്താ ദഖല മസ്ജിദൻ ലിബനി അദ്, ഒരു പള്ളിയിലെത്തി. അങ്ങനെ ബനു അദ്ദിന്റെ മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളിയിൽ അവരെത്തി. അങ്ങനെ അവിടെ വെച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സഅദിനെ പറ്റിയുള്ള അഭിപ്രായം? ഫഖാമ റജുലുൻ മിൻഹും, അപ്പൊ അവരിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റു, ആ പള്ളിയിലുള്ള ഒരാൾ എഴുന്നേറ്റു. ഖാലു ലഹു, അയാളുടെ പേര് ഉസാമസുബ്നു ഖതാദ, ഉസാമസുബ്നു ഖതാദ എന്നാണ് അയാളുടെ പേര്. യുക്ന അബാ സഅദ, അബൂ സഅദ എന്ന് കുനിയത്തുള്ള ഉസാമ എന്ന് പേരുള്ള ആൾ. ഖാൽ, അയാൾ എണീറ്റെന്ന് പറഞ്ഞു. അമ്മായിരുന്ന ശക്തന, ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചല്ലോ. فإن سعدا كان لا يسير بالسرية ولا يقسم بالسوية ولا يعدل في القضية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സജ്ജുപ്പിച്ചിട്ടുള്ള അവസാനം ഒരുപോലെ ആയി വരുന്ന വാക്കുകൾ അനാവശ്യമായി പറഞ്ഞ ചില ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇത് സജ്ജുൽ കുഹാൻ, കാഹിനികളുടെ ജ്യോത്സ്യന്മാരുടെ സംസാരം പോലെയുള്ള സംസാരം എന്ന് പറഞ്ഞുള്ള സജ്ജുപ്പിച്ച് ഭംഗിയുള്ള വാക്കുകളിൽ അയാൾ പറയാണ് സഅദ് ബിൻ അബി വഖാസിനെ പറ്റിയുള്ള കുറ്റം. അയാൾ പറയുന്നു, അമ്മ സഅദ്, ഈ സഅദ് ഉണ്ടല്ലോ, ലാ യസീറു ബിശരിയ, യുദ്ധത്തിന്റെ കൂടെ, യുദ്ധം പോകുമ്പോ യാത്ര പോകാറില്ല, യുദ്ധത്തിന്റെ കൂടെ പോകാറില്ല, എന്നെങ്കിൽ മെല്ലെ പോകും അല്ലെങ്കിൽ പോകാറില്ല. സഅദ് ബിൻ അബി വഖാസിന്റെ ധീരതയെ, അള്ളാഹുവിന്റെ ദീനിനോടുള്ള കൂറിനെ ചോദ്യം ചെയ്യുകയാണ്. വലാ യഖ്സിമു ബിസ്സവിയ, അത് മാത്രമല്ല, വീതം വെക്കുമ്പോൾ വല്ലതും വീതം വെക്കാനുണ്ടെങ്കിൽ അത് വീതം വെക്കുമ്പോൾ നീതി പാലിക്കാറില്ല. വലായ അജിലു ഫിൽ ഖദിയ, വിധി പ്രഖ്യാപിക്കുമ്പോൾ രണ്ടാളുകൾക്കിടയിൽ വല്ല പ്രശ്നത്തിലും തീർപ്പ് കൽപ്പിക്കുമ്പോൾ നീതി പാലിക്കാറില്ല. മൂന്ന് ആരോപണങ്ങൾ സഅദ് ബിൻ അബി വഖാസിനെ കുറിച്ച് ഇയാൾ എണീച്ചെന്ന് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ സമയത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ വല്ലാഹ്, എങ്കിൽ അല്ലാഹു ആണ്, ലഅദ്ഉവന്ന ബിസലാഹി, ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ മൂന്ന് കാര്യങ്ങൾ ദുആ ചെയ്യുകയാണ്, ഞാൻ മൂന്ന് കാര്യങ്ങൾ ദുആ ചെയ്യട്ടെ. അല്ലാഹുമ്മ അല്ലാഹു ഇൻ കാന അബ്ദുക ഹാദാ കാദിബ, ഇതാ നിന്റെ ഈ അടിമ ഇവൻ കളവ് പറയുകയാണെങ്കിൽ, ഖാമരിയ അവ സുംഅതൻ, ഇവൻ ഇത് പറയാൻ വേണ്ടി എണീറ്റത് ആളുകളെ കാണിക്കാനും ആളുകളെ കേൾപ്പിക്കാനും ആണെങ്കിൽ, അതിനുവേണ്ടിയാണെങ്കിൽ അല്ലാഹുവെ ഫാസിൽ ഉംറ, ഒന്ന് നീ ഇവന് ആയുസ് നീട്ടി കൊടുക്കണേ. ആയുസ് നീട്ടാണുള്ളത് ഖൈറിലും ഷറിലുമാവും, ഇത് ഷറിലേക്കുള്ളതാണ്. നീ ആയുസ് നീട്ടി കൊടുക്കുക, ഫാസിൽ ഉംറ, ഫാസിൽ ഫഖ്ര, ഇവന്റെ ദാരിദ്ര്യം അല്ലാഹുവെ നീ നീട്ടി കൊടുക്കണം, ഇവന് നീ ദാരിദ്ര്യം കൊടുക്കണമേ. വഅർഹു ബിൽ ഫിതൻ, ഇവനെ നീ ഫിത്നകളിൽ അകപ്പെടുത്തണമേ. ഉലമാക്കൾ പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ കോപം വരുന്ന സന്ദർഭമാണ് ഒരാളെ നമ്മളെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറയാനുള്ളത്, അങ്ങേറ്റ ദേഷ്യം വരുന്ന കാര്യം. ആ സമയത്ത് പോലും സഅദ് റളിയല്ലാഹു അൻഹു നീതി പാലിച്ചു. സഅദ് പറയുകയാണ്, ആദ്യം ഷർത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്, അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബ, അല്ലാഹുവെ നിന്റെ അടിമ കളവ് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ദുആ. എന്ന് മാത്രമല്ല, അയാൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, മൂന്ന് കാര്യങ്ങളാണ് ദുആ. എന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാർ ഈ ദുആ പോലും ബന്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം അയാൾ സഅദിനെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തികമായ കാര്യത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്, ദീനിനെ ആക്ഷേപിച്ചിട്ടുണ്ട്, അതുപോലെ അഭിമാനത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദുആവും, അവന്റെ സമ്പത്ത്, അവന്റെ ജീവിതം, അതുപോലെ അവന്റെ ദീൻ, ഇതിനൊക്കെ ബാധിക്കുന്ന ദുആയുമാണ് സഅദ് ബിൻ അബി വഖാസ് നടത്തിയത് എന്നൊക്കെ ഈ ഹദീസിന്റെ ഷറഹിൽ പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, സഅദ് ബിൻ അബി വഖാസ് ഈ ദുആ ചെയ്തു, വകാന ബഅദീദ സുഇല, ഇതിനുശേഷം എന്തുണ്ടായി, ഈ മനുഷ്യൻ ഇതുപോലെ തന്നെയായി. അയാൾ ഒരുപാട് പ്രായം ചെന്ന് ജീവിച്ച അവസാനം അയാൾ പറയാറുണ്ട്, ഷെയ്ഖുൻ കബീറുൻ മഫ്തൂൻ, അയാൾ തന്നെ അയാളെ പറ്റി പറയും, ഷെയ്ഖുൻ കബീറുൻ മഫ്തൂൻ, ഫിത്നയിൽ അകപ്പെട്ട ഒരു വൃദ്ധൻ. അസാബത്നി ദഅവത്തു സഅദ്, സഅദിന്റെ ദുആ എനിക്ക് തട്ടിയതാണ്. ഖാല അബ്ദുൽ മലിക്, ഈ ഹദീസിന്റെ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ടർമാരിൽ ഒരാളായ അബ്ദുൽ മലിക് പറയുകയാണ്, ഫഅന റഅയ്തുഹു, ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ്, പിൽക്കാലക്കാർക്ക് കൂടി കാണാൻ തക്കവണ്ണം അള്ളാഹു അയാൾക്ക് അയച്ചു കൊടുത്തു. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, അയാളുടെ രണ്ട് പുരികങ്ങളും കണ്ണിലേക്ക് വീണിട്ടുണ്ട്, മിനൽ കിബർ, പ്രായം ചെന്നിട്ട്, അത്രയും പ്രായം ചെന്നു, പുരികൊക്കെ ഇങ്ങനെ താണിട്ട് കണ്ണിലേക്ക് വീഴുമാറ്, ആ മുകൾ ഭാഗം കണ്ണിലേക്ക് താഴുമാറ് പ്രായം ചെന്നു. എന്ന് മാത്രമാണോ, ഞാൻ അയാളെ കണ്ടതെങ്ങനെയാണല്ലോ, വഴിയോരങ്ങളിൽ, അയാളുടെ നാട്ടിന്റെ വഴിയോരങ്ങളിൽ അടിമകളായ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവരൊക്കെ നുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് കണ്ടത്. നഊദു ബില്ലാഹ്, വളരെ മോശമായ അവസ്ഥയാണ്. പല മക്കളിങ്ങനെ വിശദീകരിച്ച് പറയുന്നത്, അയാൾ അങ്ങേയറ്റം പ്രായം ചെന്നു, ദരിദ്രനാണ്. മാത്രമല്ല, പ്രായം ചെന്നാൽ പിന്നെ അയാൾക്ക് ഈ സ്ത്രീകളെ കൊണ്ട് എന്ത് കാര്യമാണ്, എന്ത് ശഹവത്താണ് അയാൾക്കുള്ളത്, ഒന്നുമില്ല. അയാൾക്ക് അങ്ങനെ ലൈംഗികമായ ആഗ്രഹങ്ങളൊന്നും അതിനുള്ള ശേഷിയൊന്നുള്ള കാലത്തല്ല ജീവിക്കണം. പക്ഷെ എന്നിട്ടും അയാൾ, നോക്കൂ നിങ്ങൾ, വളരെ മോശമായി പ്രവൃത്തി ചെയ്യുകയാണ്. ഇങ്ങനെ പോണ അടിമ പെൺകുട്ടികളൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുക, എന്തുകൊണ്ടാണ്, ആ ഫിത്നയിൽ അയാൾ അകപ്പെട്ടു. എന്നിട്ടും ആ കാലത്തും, അകപ്പെടാൻ സാധ്യതയില്ലാത്ത കാലത്തും ആ ഫിത്നയിൽ പോലും അയാൾ അകപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് അശ്ശൈഖുൽ ജാനി എന്ന് പറഞ്ഞാൽ വൃദ്ധനായ വ്യഭിചാരി, അയാൾക്ക് വലിയ ശിക്ഷ ഉണ്ടെന്നാണ്. അള്ളാഹു നോക്കുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് അയാൾക്ക് വലിയ ശിക്ഷ നൽകും. നഊദു ബില്ലാഹ്, വൃദ്ധനായ വ്യഭിചാരിക്ക്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗണത്തിലാണ് ഇയാൾ പെടുന്നത്. നോക്കൂ നിങ്ങൾ, ഞാനിത് പറഞ്ഞത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഇത്രയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്ന എന്ന് പറഞ്ഞ സഹാബിയെ പറ്റി പോലും ദുരാരോപണങ്ങൾ, കള്ളക്കഥകൾ പറയാൻ ആളുകളുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു അത്ഭുതവുമില്ല. നമുക്ക് ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ കാത്തിരുന്നോളൂ, മഗ്ലൂമുകളുടെ ദുആ അത് നിങ്ങൾ കാത്തിരുന്നോളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനും മർജിദന്റെ ദുആയിനുമിടയിൽ മറകളില്ല. നിങ്ങൾ പറയുന്ന കള്ള ആരോപണങ്ങൾ, ഞങ്ങൾക്കും കുടുംബങ്ങളുണ്ട്, ഞങ്ങൾക്കും അഭിമാനമുണ്ട്, ഞങ്ങൾക്കും അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നിട്ട് ഈ കള്ള ആരോപണങ്ങൾ നിങ്ങൾ പറയുമ്പോൾ മഗ്ലൂമുകളുടെ ദുആ ഈ പറയുന്ന ആളുകൾ കാത്തിരുന്നു കൊള്ളട്ടെ. അള്ളാഹുവിനും പരലോകത്തിനും ഇവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിനും പരലോകത്തും വിശ്വാസമില്ലാത്ത കരി മുനാഫിക്കുകളുടെ സ്വഭാവമാണ് ഇവരിൽ കാണുന്നതെങ്കിലും അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ വെക്കുകയാണ്. മുനാഫിക്കുകളുടെ സ്വഭാവം എന്താ? എഹ്തിഖാദിൽ നിഫാക്കുള്ള ആളുകൾ, അതായത് വിശ്വാസത്തിൽ തന്നെ നിഫാക്കുള്ള ആളുകൾക്ക് അള്ളാഹുവിന് പരലോകത്തിൽ ഒരു വിശ്വാസമില്ല. അങ്ങനെയുള്ള ആളുകൾ ഫിത്നകൾ വരുമ്പോൾ ചെയ്യുന്ന പണി എന്താണോ ആ പണി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഈ ദുരാരോപണം അതിൽ സുന്നക്ക് നേരെ ഉദ്ധരിക്കുന്ന, ഇല്ലാത്ത IS ബന്ധം നമുക്ക് നേരെ ഉദ്ധരിക്കുന്ന, റിക്രൂട്ടിംഗ് ബന്ധം നമ്മിലേക്ക് ഉദ്ധരിക്കുന്ന ഈ ആളുകൾ, അവർക്ക് മുനാഫിക്കുകളോടാണ് നമുക്ക് സാധ്യത കാണുന്നത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടും സഹാബത്തിനോടും മുനാഫിക്കുകൾ പറഞ്ഞു. റസൂലുള്ളാഹിക്കും സഹാബത്തിനും എന്ത് നല്ല കാര്യം ഉണ്ടായാലും അവർക്കത് വിഷമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും എന്ത് മോശം കാര്യം ഉണ്ടായാലും അവർക്കത് സന്തോഷമാണ്. മുഅ്മിനുകളുടെ അവർക്കുണ്ടാകുന്ന വ്യസനത്തിൽ സന്തോഷിക്കുക, അവർക്കുണ്ടാകുന്ന സന്തോഷത്തിൽ വ്യസനിക്കുക, ഇത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തു തൗബയിൽ, ഇൻ തുസിബ്ക ഹസനതുൻ തസൂഹും, ഇൻ തുസിബ്ക ഹസനതുൻ തസൂഹും, നിനക്ക് എന്തെങ്കിലും ഒരു ഹസനത്ത് ഉണ്ടായാൽ തസൂഹും, അവർക്കത് വിഷമം ഉണ്ടാക്കും, നന്മ ഉണ്ടായാൽ അവർക്ക് സഹിക്കാനാവുകയില്ല. വൈൻ തുസിബ്ക മുസീബത്തു യഖൂലു, നിനക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു പ്രയാസമുണ്ടായാൽ, യഖൂലു, അവർ പറയും, ഖദ് അഖദ്ന അംറന മിൻ ഖബൽ, നമ്മൾ നമ്മളെ കാര്യമൊക്കെ അതേ ശരിയാക്കിയിട്ടുണ്ട്. വയസവല്ലൗവഹും പരിഹൂൻ, സന്തോഷത്തോടെ അവർ തിരിഞ്ഞു പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഈ ഹിസ്ബുകളുടെ സ്വഭാവം. ഈ പാർട്ടി സംഘടന സങ്കുചിതത്വം കൽബിൽ കയറിയിട്ട് കണ്ണുപൊട്ടിപ്പോയ ഈ ആളുകളുടെ സ്വഭാവം എന്താണ്? മുസ്ലിം ഉമ്മത്തിൽ നിന്ന് കത്തിയാലും, മുസ്ലിം ഉമ്മത്തിന് എന്ത് ദുരന്തം സംഭവിച്ചാലും ഇവർ ചിന്തിക്കാൻ എന്താ, ഓ എന്റെ പാർട്ടിക്ക് ഒരു പരിക്കും പറ്റിയിരുന്ന, എന്റെ ഹിസ്ബ് വളരെ സുരക്ഷിതമാണ്, നമ്മുടെ ഹിസ്ബിനെ പറ്റി, നമ്മുടെ പാർട്ടിയെ പറ്റി ഒരു ദുരാരോപണം, ഒരു ദുരാരോപണവും ആരും പറയുന്നില്ല, അല്ലെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടി അങ്ങേറ്റം ശ്രമിക്കുകയാണ്, എന്ന് സന്തോഷിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. ഇതെന്താണ് സഹോദരങ്ങളെ, തനി മുനാഫിക്കുകളുടെ സ്വഭാവമാണിത്. എത്തിക്കാതിൽ നിഫാക്കുള്ള, വിശ്വാസത്തിൽ തന്നെ നിഫാക്കുള്ള, അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത മുനാഫിക്കുകളുടെ ലക്ഷണമാണിത്. ഇതിലേക്കാണ് ഇവിടുത്തെ മതസംഘടനകൾ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത്. അള്ളാഹുവരുടെ ഷറിൽ നിന്ന്, ഈ ലോകത്തും പരലോകത്തും ഇവരുടെ ഷറിൽ നിന്ന് നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇവരോട് പറയൂ നബിയെ, ഖുൽ ലൈ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ ഫഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. ഇവരോട് പറയൂ നബിയെ, ഖുൽ ലൈ യുസീബന, ഒരിക്കലും നമ്മെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു നമുക്ക് എഴുതി വെച്ചല്ല, അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ എന്ത് സംഭവിക്കാൻ, നിങ്ങൾ ഏത് ചാനലിൽ പോയി എന്ത് വായിട്ടലച്ചിട്ടും എന്ത് കാര്യം, ഏത് പത്രക്കാരനെ കൊണ്ട് എന്ത് എഴുതിച്ചിട്ടും എന്ത് കാര്യം, അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖദർ ഇല്ലാതെ എന്ത് നടക്കാനാണ്. ഞാൻ ഈ കണ്ണിമ വെട്ടുന്നത് പോലും, ഓരോ അക്ഷരങ്ങൾ പറയുന്നത് പോലും, ഇല്ല ഫിക്കിച്ചാലും മുബീൻ, അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയതല്ലാതെ നടക്കുന്നില്ല. ആ ഖദറിൽ വിശ്വാസമുള്ള മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ വിശ്വാസമില്ലാത്ത ഈ മുനാഫിക്കുകളെ പോലെയല്ല, മുഅ്മിനുകൾക്ക് അതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ പറഞ്ഞ കാര്യം നമുക്ക് പറയാനുള്ളൂ, ഖുൽ ലൈ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും ഒരിക്കലും സംഭവിക്കില്ല. എന്ത് സംഭവിക്കാനാ, എന്ത് സംഭവിക്കാൻ, കൂടിപ്പോയാൽ എന്താണ് സംഭവിക്കുക ഈ ലോകത്ത്, ഈ ദുനിയാവിൽ? അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു ഈച്ചയുടെ ചിറകിന്റെ, കൊതുവിന്റെ, ഈച്ചയുടെ ചിറകിന്റെ വില പോലും നൽകിയിട്ടില്ലാത്ത ഈ ദുനിയാവിൽ എന്ത് സംഭവിക്കാനാ? പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഭീഷണികൾ ഒരിക്കലും വിലപ്പോവുകയില്ല. ഒരോലപ്പാമ്പിനെ കാട്ടിയിട്ടും പേടിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ബിഇസ്നി അല്ലാഹി തൗഫീഖ് അല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞ കാര്യമാണിത്, അലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ അല്ലാഹുവിൽ മാത്രമാണ് തൗക്കിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെല്ലാ ഷറിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഖവാരിജികളെ നമ്മൾ വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, മറ്റാർക്കും വേണ്ടിയില്ല. ഇവരുടെ ഈ ആരോപണങ്ങൾ, നമ്മളെ തീവ്രവാദ കക്ഷികളിലേക്ക് ചേർത്തിട്ടുള്ള ആരോപണങ്ങൾ ഒരിക്കലും പുതിയതല്ല, ഇത് പുതിയതേയല്ല. എത്രയോ തവണ ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ സംസാരിച്ച രണ്ട് മറുപടികളിലും കാര്യമായി തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയതാണ്, തീവ്രവാദ ആരോപണമാണ്. തീവ്രവാദം ആരോപിക്കുക എന്നുള്ളത് പുതിയതല്ല, മറിച്ച് പഴയത് പുതിയ കുപ്പിയിലാക്കി ഇറക്കിയതാണ്. ഇപ്പോ പുതിയ ചില സന്ദർഭങ്ങൾ ഉണ്ടായപ്പോ ചില ആളുകൾക്ക് ഒന്ന് ആവേശം കൂടി, ആ ഇത് വെച്ചിട്ട് ഇനിയിപ്പോ ആളുകളെ പേടിപ്പിച്ച് നിർത്താം, പേടിപ്പിച്ചിട്ട് നിർത്താം എന്ന് വിചാരിച്ചിട്ടാണ് പല ആരോപണങ്ങളും പലരും ഉന്നയിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇത്രയും ഹഖീറായ നിലവാരമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ഹിസ്ബുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആരോപണങ്ങൾ അതിൽ തന്നെ അവരുടെ വൈരുദ്ധ്യം നമുക്ക് കാണാം. ഇപ്പൊ ഈ ജാക്കിർ നായിക് എന്ന പേരുള്ള ഈ ഒരു ദായി അറിയപ്പെട്ടൊരു പ്രബോധകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് ധാക്കയിൽ സ്ഫോടനം ഉണ്ടായപ്പോ അതിന് പ്രേരണയായത് ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് എന്നാരോപിച്ചു. അപ്പോൾ ഈ സംഘടനകളെല്ലാവരും അതിനെതിർത്തു, നമ്മളും എതിർക്കുന്നു. ഒരു മുസ്ലിമിന് ഒരിക്കലും മുസ്ലിമിനെതിരെ ദുൽമു ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അത് തൃപ്തിപ്പെടുകയില്ല. അത് ആ അർത്ഥത്തിലാണ്. ദുൽമാണ് ഇസ്ലാമിനോടുള്ള ശത്രുത കൊണ്ടാണ് ചെയ്യുന്നത്. ഇസ്ലാമിനോടുള്ള ശത്രുത കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അത് സഹിക്കുകയില്ല. അപ്പൊ എല്ലാവരും എതിർത്തു. എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ല എന്ന് പറയാൻ എല്ലാവരും മുൻപന്തിയിലുണ്ടായിരുന്നു. എന്നാൽ ഇതേ ആരോപണം നമുക്ക് നിങ്ങൾ ISലേക്ക് ചില ആളുകൾ പോയി, അത് ഇവരുടെ ചില പ്രസംഗം കേട്ടിട്ടാണ് ഇന്ന് നമ്മളെ കുറിച്ച് പറയാൻ യാതൊരു മടിയില്ല. ആ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ മറ്റു മുസ്ലിം സഹോദരങ്ങളായ ഞങ്ങളെ കുറിച്ച് ഇത് പറയാൻ യാതൊരു മടിയില്ല. ഇതാണ് പക്ഷേ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ശർരിൽ നാസി ദൽ വജ്ഹൈൻ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ദൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളുകളാണ്. അല്ലദി യതി ഹൗലൈ ബിവജ്ഹൈൻ വഹൗലൈ ബിവജ്ഹൈൻ, ഒരു കൂട്ടരുടെ അടുത്തെത്തുമ്പോ ഒരു മുഖം, മറ്റൊരു കൂട്ടരുടെ അടുത്തെത്തുമ്പോ വേറൊരു മുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അമ്മ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, മൻ കാന ലഹു വജ്ഹാനി ഫി ദുനിയ كان له يوم القيامه لسانان من نار. ആർക്കെങ്കിലും ഈ ലോകത്ത് രണ്ട് മുഖങ്ങൾ ഉണ്ടെങ്കിൽ പരലോകത്ത് അവന് തീ കൊണ്ടുള്ള രണ്ട് നാവുകൾ ഉണ്ടാകും. ഇതുപോലെ ഇരട്ട ഇരട്ടത്താപ്പ് സ്വീകരിച്ചാൽ ഒരു കൂട്ടരോട് ഒരു നിലപാട്, വേറൊരു കൂട്ടരോട് വേറെ നിലപാട്. കാരണം എന്താണ്? തങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ ഈ ഹിസ്ബി സ്വഭാവങ്ങളൊക്കെ വിട്ട് സ്വതന്ത്രമായി ഇതീം പഠിക്കാൻ പോകുമ്പോൾ അവരെ തടഞ്ഞെടുത്താനുള്ള പുതിയ കണ്ടുപിടിച്ചാൽ പേടിപ്പിച്ച് നിർത്താനുള്ളത്. നോക്കൂ, നിങ്ങൾ ഈ തീവ്രവാദ ആരോപണം ഓരോരുത്തർക്കും ഓരോ കോലത്തിലാണ്. തീവ്രവാദം ഒരാളെ തീവ്രവാദിയാക്കുക, IS ആക്കാനുള്ള ഓരോരുത്തരുടെ മാനദണ്ഡം എന്താ? ഓരോന്നാണ്. എല്ലാവർക്കും ഒരു ഒരേ മാനദണ്ഡമല്ല, ഓരോരുത്തർക്ക് അവരവരിൽ തോന്നിയ മാനദണ്ഡമാണ്. ഇപ്പൊ ഈ പറയുന്ന ഇവിടെയുള്ള RSSനും അതുപോലുള്ള കക്ഷികൾക്കും നമ്മൾ തീവ്രവാദിയാകാൻ എന്തേ വേണ്ടു? ഒരുത്തരോട് നമ്മൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ തന്നെ മതി. ധാരാളം നമ്മൾ ISI ഇനി നിൽക്കുന്ന ഇതീ അത് ശരിയല്ല, ഇസ്ലാം മാത്രമാണ് ഹക്ക്. നീ ഇസ്ലാം അല്ലാത്ത ഏത് ദീൻ സ്വീകരിച്ചാലും നീ മരണപ്പെട്ടാൽ നീ നരകത്തിലാണ് ചെല്ലുക. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാ ഹസബു ജഹന്നം, നിങ്ങൾ വല്ലാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ആളുകളും നരകത്തിന്റെ വിറകുകളാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മൾ തീവ്രവാദിയാണ്. പിന്നെ അതേ നാവുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട്. മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതെന്താ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? പ്രചരിപ്പിക്കണം എങ്ങനെ? എല്ലാ ദീനും, നിന്റെ ദീനും ശരി, എന്റെ ദീനും ശരി, നീ ഇഷ്ടമുള്ളത് സ്വീകരിച്ചു, ഇത് പറയലാണോ മതപ്രചാരണം? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ തന്നെ മറ്റൊരു തീവ്രവാദം IS ആണ്. എന്തൊരു വിഷമമാണ്! ഓ, മുസ്ലിം ഉമ്മത്തിനോട് ഉള്ളിൽ തികഞ്ഞ വെറുപ്പുള്ള ആളുകൾക്ക് ഈ പറയപ്പെട്ട മുശ്രിക്കുകളായ തികഞ്ഞ മുശ്രിക്കുകളായ സംഘപരിവാറിനും അതുപോലത്തെ കക്ഷികൾക്കൊക്കെ നമ്മള് IS പോയി എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു വിഷമാണ്. ഇവരെന്നെ കുറച്ചു കാലം മുമ്പ് തൊട്ടേനെ പിടിച്ചാൽ പാകിസ്ഥാനിൽ പോ, പാകിസ്ഥാനിൽ പോ, പാകിസ്ഥാനിലേക്ക് പോകുന്ന പറഞ്ഞു. അതേ ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ചില ആളുകൾക്ക് IS പോയി. നിങ്ങൾക്ക് സന്തോഷമല്ല ഉണ്ടാകേണ്ടത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? അവരുടെ വൈരുദ്ധ്യം നോക്കണം. പറയുന്ന ആളുകൾക്ക് അതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല, യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. വിഷമമൊക്കെ പുറത്ത് അഭിനയിക്കുന്നതാണ്. വളരെ വിഷമം മുൻപിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുള്ള കേരളത്തിൽ ഒരു 15 ആളുകൾ, അത് എണ്ണിയാൽ 1% പോലും വരികയില്ല ആളുകൾ. അവർ പോയിട്ടുള്ളത് അവിടേക്കാണെങ്കിൽ നമ്മളത് കൊറുക്കുന്നു, കൽവിൽ തട്ടി കൊറുക്കുന്നു, അള്ളാഹുവിന് വേണ്ടി കൊറുക്കുന്നു. പക്ഷേ ചില ആളുകൾ അതിൽ ബക്രാളവും ബേജാറൊക്കെ പ്രകടിപ്പിക്കുന്ന ചില ആളുകളുടെ ഉദ്ദേശം അതല്ല. ചില പല ആളുകളും സന്തോഷിക്കാൻ ആ കൂട്ടത്തിൽ ഈ ഹിജ്ബികളും സന്തോഷിക്കാനാണ് സാധ്യത. കാരണം അവർക്കൊരു വടിയിട്ടത് സലഫികളെ അടിക്കാൻ വേണ്ടി. മുസ്ലിം ഉമ്മത്ത് എന്ത് നാറിയാലും, മുസ്ലിം ഉമ്മത്തിന് എന്ത് സംഭവിച്ചാലും നമുക്ക് എന്താണ്? ഇപ്പൊ നമ്മള് പാർട്ടിയല്ലേ വലുത്, നമ്മളെ പാർട്ടി വലുതാക്കാണ്, പാർട്ടിയുടെ മേന്മ പറയുമല്ലേ നമുക്ക് വലുത് എന്നാണ് ഹിന്ദുക്കൾ വിചാരിക്കുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത് മുനാഫിക്കുകളോടുള്ള സാദൃശ്യം. മുനാഫിക്കുകളോടുള്ള സാദൃശ്യം ഇതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ വിഷമത്തിൽ സന്തോഷിക്കുക, മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന സന്തോഷത്തിൽ വിഷമിക്കുക. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് മാനദണ്ഡം. ഇനി നോക്കൂ, നിങ്ങൾ സൂഫികൾക്ക്, കുബൂരികൾക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കി അവരല്ലാത്ത എല്ലാവരും തീവ്രവാദികളാണ്. അവർ മാത്രമാണ് വളരെ നല്ല വിശാല മനസ്സിന്റെ ആളുകൾ. കാരണം എന്താ, അവരാശയം എന്ന് പറഞ്ഞാൽ ബഹുദൈവ കുഫറിലെ ഈമാൻ, ബഹുദൈവ വിശ്വാസത്തിലെ സത്യനിഷേധത്തിലെ സത്യം എന്ന് പച്ച മലയാളത്തിൽ അടിച്ചു ചെയ്തിട്ടുള്ള ആളുകളാണ്. സൂഫികളുടെ ഒരു കിതാബാണത്. ഒരു അറിയപ്പെടാത്ത കിതാബായതുകൊണ്ട് അതിന്റെ പേര് പറഞ്ഞ് ഞാൻ അത് അതിന് പ്രശസ്തി നൽകുന്നില്ല. സൂഫികൾ ഈ കാന്തപുരത്തിന്റെ പോലെയുള്ള ആളുകൾ മലയാളത്തിൽ അടിച്ചിറക്കിയുള്ള ഒരു പുസ്തകത്തിലുള്ളതാണ്, സത്യനിഷേധത്തിലെ സത്യം, ഒരു ഹെഡിങ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, അതവർ പറയുന്നത് എല്ലാത്തിനും അള്ളാഹു ഉണ്ട്, എല്ലാത്തിനും അള്ളാഹു ഉണ്ട്, വിഗ്രഹത്തിനും അള്ളാഹു ഉണ്ട്. അപ്പൊ വിഗ്രഹത്തിന് ആരാധിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് സത്യനിഷേധത്തിലെ സത്യം എന്ന് പറയാൻ, കുഫറിലെ ഈമാൻ, കുഫറിലെ ഹക്ക് എന്ന് പറഞ്ഞ ആളുകൾക്ക് അവനെന്തിനാണ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ഈ സൂഫി എല്ലാ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾക്കും നോക്കൂ, സൂഫിസമാണ് ഏറ്റവും വലുത്. സൂഫിയത്ത് വളരെ നല്ലതാണ്. RSS പഴയകാല ആചാര്യൻ സുദർശനം പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും സൂഫി ഇസ്ലാം സ്വീകരിക്കണം. അതാണ് വളരെ വിശാലമായ ഇസ്ലാം. കാരണം അതും അവന്റെ ജീവൻ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഈ സത്യനിഷേധം ഇതിനും ഹക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മൾ പറയുന്നു അങ്ങനെ വിശ്വസിച്ചവൻ കാഫറാണ്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാം ഒന്ന് പുറത്താണ്. മല്ലം യുക്കഫിർ അൽ മുശ്രിക്കീൻ ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫർ. ജമാഅത്തുൽ ഇസ്ലാമിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ആരെങ്കിലും മുശ്രിക്കുകൾ അവരെ തക്ഫീർ നടത്തുന്നില്ലയോ, അവരുടെ വഴി സത്യമാണോ അല്ലേ എന്ന് സംശയിക്കുന്നുവോ, അല്ലെങ്കിൽ അവരുടെ മാർഗം സത്യമാണെന്ന് പറഞ്ഞുവോ, കഫർ, അവൻ കാഫിറാൻ. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, മൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത ഏത് ദീൻ സ്വീകരിച്ചാലും അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുന്നില്ല, അവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. ഇതാണ് ഇസ്ലാം. അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം ഇത് മാത്രമാണ് സത്യം. അത് സ്വീകരിച്ചവനല്ലാതെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. കാരണം അവന്റെയും നമ്മുടെയും റബ്ബായ അള്ളാഹു അവന്റെ ദീൻ സ്വീകരിച്ചാലല്ലാതെ പരലോകത്ത് രക്ഷയില്ല. ഇതാണ് ഇസ്ലാം. അള്ളാഹു അവന്റെ അബ്ദാണ് എല്ലാവരും. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം പഠിച്ചിട്ടില്ല നമ്മുടെ അബ്ദാകാനല്ലാതെ, നമുക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ. അള്ളാഹു ഒരാളെയും പഠിച്ചിട്ടില്ല. അപ്പൊ മനുഷ്യൻ സ്വതന്ത്രനല്ല, അവൻ അള്ളാഹിന്റെ അബ്ദാണ്. അള്ളാഹുന്റെ ദീൻ സ്വീകരിക്കുകയല്ലാതെ അവന് സ്വാതന്ത്ര്യമില്ല. അതാണ് വേണ്ടത്. അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്, അതാണ് നമ്മൾ പറയുന്നത്. അത് പറഞ്ഞാൽ ഒരു കൂട്ടർക്ക് തീവ്രവാദം. എന്നിട്ട് അവര് തന്നെ അതേ നാവുകൊണ്ട് പറയുന്നു, ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട്. എന്തവിന് മതസ്വാതന്ത്ര്യം? പിന്നെന്താണ് മതസ്വാതന്ത്ര്യം? സഹോദരങ്ങൾ, അവരുടെ ഉദ്ദേശം, ഈ വക വിവാദങ്ങൾ ഉണ്ടാക്കിയതിന്റെ പിന്നിലെ ഉദ്ദേശം, ഇവിടെ മതപരിവർത്തനം അത് നിരോധിക്കണം. അതാണ് അവരുടെ ഉദ്ദേശം. അത് പ്രഖ്യാപന നയമാണ്, മതപരിവർത്തനം നിരോധിക്കണം. എന്നാൽ പഴയ മതമായ സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു പോകുന്നത് നിരോധിക്കുകയില്ല. അത് നല്ല ഭാഷയിൽ പറഞ്ഞതാണ്, ആളുകൾക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി നല്ല ഭാഷയിൽ മനസ്സിലായല്ലോ. പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ നിന്ന് മറ്റേതെങ്കിലും മതത്തിലേക്ക് പോകുന്നത് നിരോധിക്കും, തിരിച്ചാരെങ്കിലും അതിലേക്ക് പോയാലോ അത് നിരോധിക്കുകയില്ല. ഇത് പ്രഖ്യാപിത നയമാണ്, അത് നടപ്പിലാക്കാനുള്ള പല സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. അങ്ങനെ മതപരിവർത്തനം ഇവിടെ നടക്കുന്നു, ലൗ ജിഹാദ് നടക്കുന്നു, ഇത് നടക്കണോ അത് നടക്കണോ, സംഗതി എന്താണ്? ശരിയാണ്, ആളുകൾ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി അൽഹംദുലില്ലാ. എന്ത് കുഴപ്പങ്ങൾ, എന്ത് കള്ളപ്രചാരണങ്ങൾ ഉണ്ടാക്കിയിട്ടും അതിനിടയിലൊക്കെ ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒരു പ്രലോഭനവുമില്ലാതെ, ഒരു ഭീഷണിയും ഇല്ലാതെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അതിനുള്ള പേടിയാണ്, അതിനുള്ള അതുകൊണ്ടുള്ള പേടിയാണ്. അതുകൊണ്ട് അത് നിരോധിക്കണം, ആളുകളെ പേടിപ്പിച്ചു നിർത്തണം. നോക്ക്, നിങ്ങൾ ഇതിന്റെ വേറൊരു വേർഷനാണ് ഈ സംഘടനകളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആളുകൾ ഇവരുടെ ഈ സംഘടനക്കളിയും ഇതൊക്കെ വിട്ടിട്ട് നാൾക്ക് നാൾ വളരുന്തോളും, വളരെ കഴിഞ്ഞ പണ്ട് രാഷ്ട്രീയക്കാരൻ പറഞ്ഞതുപോലെ അങ്ങനെ നടക്കുന്ന ഇവരുടെ മതസംഘടനകളിൽ വെറുത്തിട്ട് ആളുകൾ അതൊക്കെ ഒഴിവാക്കി സ്വതന്ത്രമായി അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ. ഈ ഇവർ സ്വതന്ത്ര എന്ന് പറഞ്ഞാൽ ഇവര് ചിത്രീകരിക്കുക വേറൊരു കാലത്തിലാണ്. മുഖ്യധാര പാർട്ടിയെന്നൊക്കെ വിട്ടിട്ട്, ഏതായി മുഖ്യധാര എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നിന്ന സംഘടനകൾ, അതാണ് മുഖ്യധാര. അത് വിട്ടാൽ തന്നെ അവൻ തീവ്രവാദിയാകും എന്ന് നിൽക്കാൻ ആ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഇജ്മായിട്ടുണ്ട് ഈ സംഘടനകൾക്കിടയിൽ. ഒരു തർക്കവും ഇല്ല അതിൽ. അതിൽ യഹ്വാനിയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സൂഫി ചിന്താഗതികളുടെ ആളുകളോ അതല്ല നവോത്ഥാന പ്രസ്ഥാനങ്ങളോ തമ്മിൽ യാതൊരു വിയോജിപ്പോ ഇതിൽ കാണാനില്ല. അപ്പൊ എന്താ ഐക്യാണെന്ന് പറയുന്നത്? ഇതിൽ നമ്മളെ തീവ്രവാദിയാക്കാൻ ഭയങ്കര ഐക്യാണ്. അപ്പൊ ഇത് ഈ സ്വഭാവം മുശ്രിക്കുകളുടെ അതേ സ്വഭാവമായി നമുക്ക് തോന്നുകയാണ്. അല്ലാഹുൽ മുസ്താൻ. ولا حول ولا قوه الا بالله ان شاء الله باقي نسكاتن سيشن പറയാം.